2022 February 22 ചൊവ്വാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് അഭിന. എം ബിജുമോഹൻ എഴുതുന്നു. ഒഴിവാക്കാമായിരുന്ന വിവാദം. രാമായണത്തിലെ ഐതിഹ്യങ്ങളുമായി ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥലങ്ങൾക്ക് ബന്ധമുണ്ട്. പത്തനംതിട്ടയിലെ പമ്പാ നദിക്കും രാമായണവുമായി വലിയ അടുപ്പമുണ്ട്. പമ്പയും ശബരിമലയും അയ്യപ്പന്റെ ഐതിഹ്യങ്ങളായി മാത്രമല്ല വിശ്വസിക്കപ്പെടുന്നത്. ശ്രീരാമനും സീതയും വനവാസവുമെല്ലാം പമ്പയും ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പമ്പയ്ക്കടുത്ത് ചക്കുപാലത്താണ് ശ്രീരാമ പാതുകം. പമ്പയുടെ മുഗൾ വശം ബാലികേറാമലയായും കരുതപ്പെടുന്നു. സീതയെ അന്വേഷിച്ചെത്തിയ രാമനും ലക്ഷ്മണനും പമ്പാ തീരത്ത് ത്തുകയും നദിയിൽ നിന്ന് ജലപാനം നടത്തുകയും ചെയ്തു. പിതാവ് ദശരഥന് വേണ്ടി ശ്രീരാമൻ പമ്പയിൽ ബലിതർപ്പണം നടത്തി. ഇവിടെ ഒരു പാറക്കല്ലിൽ ശ്രീരാമപാദം പതിഞ്ഞു. രാമലക്ഷ്മണന്മാർ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് മലമുകളിലെത്തി ശബരിയെ കണ്ടതായും ഐതിഹ്യമുണ്ട്. പത്തനംതിട്ടയിലെ മറ്റ് സ്ഥലങ്ങൾക്കുമുണ്ട് രാമായണവുമായി ഇഴയടുപ്പം. സീതത്തോടും സീതക്കുഴിയും ശബരിമലയോട് അടുത്ത പ്രദേശങ്ങളാണ്. ഐതിഹ്യങ്ങളെല്ലാം നമ്മുടെ ഹൈന്ദവാചാര്യന്മാർക്ക് അറിവുള്ളതാണ്. പ്രഭാഷണങ്ങളിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. കേരളത്തിലെ മാത്രമല്ല ഉത്തരേന്ത്യയിലെ ആചാര്യന്മാർക്കും സന്യാസിമാർക്കും ഇതറിയാം. അതുകൊണ്ടാണ് രാമായണവുമായി ബന്ധമുള്ള പമ്പയിൽ രാമകഥാമേള എന്നൊരു ആധ്യാത്മിക പരിപാടിക്ക് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നന്ദകിഷോർ ബജൂരിയ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നിട്ടിറങ്ങിയത്. ഗുജറാത്ത് സ്വദേശി മുരാരി ബാപ്പുജി എന്നറിയപ്പെടുന്ന പ്രഭുദാസ് ഹരിയാനി എന്ന അധ്യാത്മിക ആചാര്യനാണ് രാമകഥാമേള ലോകമെങ്ങും നടത്തിവരുന്നത്. 14 വയസ്സിൽ രാമായണ പാരായണം ജീവിതവ്രതമാക്കിയ ബാപ്പുജിക്ക് ലോകമെമ്പാടുമായി 1 കോടിയോളം ആരാധകരുണ്ടെന്ന് ട്രസ്റ്റ് അവകാശപ്പെടുന്നു. ഈ മാസം 19 മുതൽ 27 വരെ പമ്പ മണൽപ്പുറത്ത് രാമകഥാമേള നടത്താനുള്ള ശ്രമങ്ങൾ ഏകദേശം 1 വർഷം മുമ്പ് ട്രസ്റ്റ് ആരംഭിച്ചതാണ്. നിയമവിധേയമായ എല്ലാ അനുമതികളും നേടിയുള്ള പരിപാടിക്ക് സർവ്വസന്നാഹങ്ങളുമായാണ് ട്രസ്റ്റ് അധികൃതർ പമ്പ മണൽപ്പുറത്ത് എത്തിയത്. പ്രളയത്തിലെ കല്ലുകളും മാലിന്യങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ലാത്ത മണൽപ്പുറം ട്രസ്റ്റ് പ്രവർത്തകർ വൃത്തിയാക്കി. രാമകഥാമേളയ്ക്ക് 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദിയൊരുക്കി. ആചാര്യന്മാർക്ക് താമസിക്കാൻ വീടുകൾക്ക് സമാനമായി 30 എണ്ണം നിർമ്മിച്ചു. 2 കിടക്കുകൾ, AC, ആധുനിക രീതിയിലുള്ള വിശ്രമമുറി, ടോയ്ലറ്റ് തുടങ്ങിയവ ആകർഷണീയമായിരുന്നു. 32 ടണ്ണിന്റെ AC ആണ് താമസ സ്ഥലങ്ങൾ തണുപ്പിക്കാൻ കൊണ്ടുവന്നത്. 1 കോടി രൂപയിലേറെ ചെലവാണ് പരിപാടിക്ക് കണക്കാക്കിയിരുന്നത്. പമ്പാ മണൽപ്പുറം ഉപയോഗിക്കുന്നതിന് ദേവസ്വം ബോർഡ് 15 ലക്ഷം രൂപയാണ് വാടക തുക ഇട്ടത്. ആദ്യ ഗഡുവായി പകുതി ട്രസ്റ്റ് അധികൃതർ ബോർഡിൽ അടച്ചു. വൈദ്യുതി ബോർഡ്, ജലസേചന വകുപ്പ്, ടെലികോം വകുപ്പ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് എല്ലാ അനുമതിയും നേടി. വിവാദം പുറപ്പെടുന്നു. രാമകഥാമേളയ്ക്ക് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായപ്പോഴാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. രാമകഥാമേള വാണിജ്യമേള എന്ന് ആരോപിച്ചത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരള ഘടകമാണ്. പരിപാടി തടയണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്വമേധയാ ഹർജി പരിഗണിച്ച ഹൈക്കോടതി പമ്പയിൽ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നീക്കം ചെയ്യണമെന്ന് ഉത്തരവിട്ടു. കാര്യമറിയാതെ മേളയ്ക്കെതിരെ പ്രസ്താവന ഇറക്കിയ VHP നിലപാട് തിരുത്തി പ്രസ്താവന ഇറക്കിയപ്പോഴേക്കും വൈകി. പമ്പയിലെ ടെന്റുകൾ പൊളിച്ച ട്രസ്റ്റ് അധികൃതർ രാമകഥാമേള ഉപേക്ഷിച്ചു. 11 വർഷമായി ദക്ഷിണേന്ത്യയിൽ രാമകഥാമേള നടത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങൾ ഇനി കേരളത്തിലേക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ ആധ്യാത്മിക പരിപാടി നടത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നത് ബജോരിയ ട്രസ്റ്റിന് വലിയ തിരിച്ചടിയായി. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി അടുത്തു നിൽക്കുന്നവരാണ് ബജോരിയ ട്രസ്റ്റ്. കേരളത്തിൽ വന്ന് രാമകഥാമേള നടത്തുമ്പോൾ സംസ്ഥാന VHP ഘടകവുമായി ആലോചിക്കേണ്ടിയിരുന്നു എന്നൊരു വാദം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും ലഭിക്കുമായിരുന്നുവെന്നും പറയുന്നുണ്ട്. അക്കാര്യത്തിൽ കഴമ്പുണ്ട്. കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് മേളയുമായി വന്നത്. അതീവ സുരക്ഷാ മേഖലയായി കണക്കാക്കുന്ന പമ്പയിൽ വലിയ പരിപാടി അരങ്ങേറുമ്പോൾ സംശയങ്ങൾ ഉയർന്നേക്കാം. രാമകഥാമേള എന്ന് കേൾക്കുമ്പോൾ സംഘപരിവാർ സംഘടനകൾക്കെതിരെയാകും സ്വാഭാവികമായി വിമർശനങ്ങൾ ഉയരുക. അതിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാകും. വിവാദങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി രൂപമെടുക്കുന്ന സംസ്ഥാനത്ത് ഈ സാഹചര്യം ഒഴിവാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഹൈന്ദവ സംഘടനകളുമായി ചർച്ച ചെയ്ത് അവരെയും കൂട്ടിയോജിപ്പിക്കേണ്ടിയിരുന്നു. അതിൽ ട്രസ്റ്റിന് പിഴവ് സംഭവിച്ചതായി വിലയിരുത്തപ്പെടുന്നുണ്ട്.